ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പാക്കൽ നീതിന്യായ സംവിധാനം നേരിടുന്ന സുപ്രധാന വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുപ്രീംകോടതിയുടെ അധികാരമുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക ശിക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കൊച്ചി വിമാനത്താവളത്തിൽ 550 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പാക്കൽ നീതിന്യായ സംവിധാനം നേരിടുന്ന സുപ്രധാന വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേസുകളിൽ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് അതത് അധികാര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ.
पचहत्तरी वर्ष पूरे होने के अवसर पर उच्चतम न्यायालय द्वारा ऐसे अनेक कार्यक्रम आयोजित किए गए जिनसे हमारी न्याय व्यवस्था के प्रति लोगों का विश्वास और जुड़ाव बढ़ा रहे हैं। ऐसे आयोजन के लिए मैं भारत के मुख्य न्यायाधीश के नेतृत्व में सक्रिय उच्चतम न्यायालय की पूरी टीम की सराहना करती हूं.
സുപ്രീംകോടതി പ്രവർത്തനങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ചടങ്ങിൽ സുപ്രീംകോടതിയുടെ അധികാരമുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്തു. സുപ്രീംകോടതി 75 വർഷങ്ങൾ പൂർത്തിയാക്കിയതിൽ അഭിമാനിക്കുന്നതായി നിയമനീതി മന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൌരന്മാർക്ക് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു നല്ല അന്തരീക്ഷം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് ഒരു സമിതിയുടെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. സുപ്രീംകോടതിയുടെ അടുത്തിടെ സമാപിച്ച പ്രഥമ ദേശീയ ലോക് അദാലത്തിൽ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 1000 കേസുകൾ രമ്യമായി തീർപ്പാക്കിയതായും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക ശിക്ഷാ സംവിധാനമുണ്ടാക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തെ ഉപരാഷ്ട്രപതി അപലപിച്ചു. ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങളിലൂടെ മനുഷ്യരാശിയെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ധൻകർ ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ എയിംസ് ഋഷികേശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ധൻകർ. വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷണ ഓട്ടം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 3 മാസത്തിനുള്ളിൽ യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിലെ BEML സ്ലീപ്പർ കോച്ച് ഉൾപ്പെടുത്തി പുതുതായി നിർമ്മിച്ച വന്ദേഭാരത് ട്രെയിൻ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. വന്ദേഭാരത് മെട്രോയും പരീക്ഷണ ഘട്ടത്തിലാണെന്ന് മന്ത്രി അറിയിച്ചു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വന്ദേഭാരതിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ 16 കോച്ചുകളും 823 ബർത്തുകളും ഉണ്ടാകും. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഒരേ സമയം ഒന്നിലധികം പേർക്ക് വേണ്ടിയോ ഹ്രസ്വകാലത്തേക്കോ പദ്ധതി അധിഷ്ഠിത ജോലികളിലോ ഏർപ്പെടുന്നവരാണ് ഗിഗ് തൊഴിലാളികൾ. ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ ഉൾപ്പെടും. സാമൂഹ്യ സുരക്ഷാ നടപടികൾ സുഗമമാക്കുന്നതിന് ഇവരുടെ രജിസ്ട്രേഷൻ ഇ ശ്രം പോർട്ടലിൽ ചേർക്കും. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികളോട് അവരുടെ തൊഴിലാളികളെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഉറപ്പാക്കാൻ ആവശ്യപ്പെടുമെന്നും ശ്രീ മാണ്ഡവ്യ വ്യക്തമാക്കി. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ പാലക്കാട്ടെ വ്യവസായികളും പൌരപ്രമുഖരുമായി സംവദിച്ചു. പാലക്കാടിന്റെ വിവിധ വികസന പരിപാടികൾ സംബന്ധിച്ച് പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തു. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യത്തെ രാഷ്ട്രീയം വികസന അജണ്ടയിലേക്ക് മാറിയെന്ന് നദ്ദ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലളിതവും ചുരുങ്ങിയ ചെലവിലുമുള്ള സേവനങ്ങളിലൂടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ബാങ്ക് ആരംഭിച്ചതുമുതൽ ഏകദേശം 9.88 കോടി അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പദ്ധതികളുടെ 45,000 കോടി രൂപയുടെ സാമ്പത്തിക നേട്ടം ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ട് വഴി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 7ാം സ്ഥാപക ദിനമാണ് ഇന്ന്. കൊച്ചി വിമാനത്താവളത്തിൽ 550 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിലൂടെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ സാധാരണ യാത്രക്കാർക്ക് അതുണ്ടാവുന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവള ലോഞ്ചായ 0484 എയ്റോ ലോഞ്ച് കൊച്ചി വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വർഷം 1 കോടിയിലധികം യാത്രക്കാരാണ് സിയാലിലൂടെ യാത്ര ചെയ്യുന്നത്. ഇത് അടുത്ത 3 വർഷത്തിനുള്ളിൽ 1.25 കോടിയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. T20 മത്സരങ്ങളാണ് ലീഗിലുള്ളത്. 6 ടീമുകളാണ് മത്സരരംഗത്ത്. നാളെ ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൈറ്റൻസും ആലപ്പി റൈഫിൾസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിവയാണ് മറ്റ് ടീമുകൾ. പ്രവേശനം സൌജന്യമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ അണ്ടർ 19 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള സമയക്രമം BCCI പുറത്തിറക്കി. 3 ഏകദിന മത്സരങ്ങൾ, 2 ചതുർദിന ടെസ്റ്റ് മത്സരങ്ങൾ എന്നിവയ്ക്കുള്ള തീയതികളാണ് പ്രഖ്യാപിച്ചത്. ഏകദിന പരമ്പര ഈ മാസം 21 പുതുച്ചേരിയിലും ടെസ്റ്റ് പരമ്പര 30 ചെന്നൈയിലും ആരംഭിക്കും. മത്സരങ്ങൾക്കുള്ള ടീമിനെയും BCCI പ്രഖ്യാപിച്ചു. US ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ ഇന്തോനേഷ്യൻ താരം അൽദില സുജിയാദി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജോൺ പേസ് കത്രീന സേവ സഖ്യത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ മാത്യു എബ്ഡൻ ബാർബറ ക്രെയ്ഗ് സഖ്യത്തെ നേരിടും. രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡനൊപ്പം പുരുഷ ഡബിൾസിന്റെ 3ാം റൌണ്ടിലും പ്രവേശിച്ചു. ഗുജറാത്തിൽ മഴയും വെള്ളപ്പൊക്കവും സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക കേന്ദ്ര സംഘത്തെ നിയോഗിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘം സംസ്ഥാനത്തെ പ്രളയബാധിത ജില്ലകളിൽ ഉടൻ സന്ദർശനം നടത്തും. കഴിഞ്ഞ മാസം 25 മുതൽ 30 വരെ രാജസ്ഥാനിലും ഗുജറാത്തിലും അതിശക്തമായ മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഈ വർഷം പ്രളയവും ഉരുൾപൊട്ടലും ബാധിച്ച അസം, കേരളം, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ നാശനഷ്ടങ്ങളുടെ തത്സമയ വിലയിരുത്തലിനായി ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ ജില്ലയും അതാത് വകുപ്പുകളും സ്വീകരിക്കുന്ന നടപടികളും മുഖ്യമന്ത്രി വിലയിരുത്തി. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അഭ്യർത്ഥനകളോട് ഉടനടി പ്രതികരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് വൈകുന്നേരത്തോടെ അതിതീവ്ര ന്യൂനമർദ്ദമായും നാളെ രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി കുറയാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടത്തും. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLPS മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഉരുൾപൊട്ടലിൽ SSLC സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പകർപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. തുടർച്ചയായ 3ാം മാസവും ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് 25,000 കോടിയിലധികം രൂപയുടെ വിദേശ നിക്ഷേപം ലഭിച്ചതായി കണക്കുകൾ. ഓഹരി വിപണിയിലെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ 7,320 കോടി രൂപ ഉൾപ്പെടെ ഓഗസ്റ്റ് മാസത്തെ മൊത്തം നിക്ഷേപം 25,280 കോടി രൂപയായി. ഈ വർഷം ഇതുവരെ ആകെ 1.5 ലക്ഷം കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പാക്കൽ നീതിന്യായ സംവിധാനം നേരിടുന്ന സുപ്രധാന വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുപ്രീംകോടതിയുടെ അധികാരമുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക ശിക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കൊച്ചി വിമാനത്താവളത്തിൽ 550 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.